Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Veda Prativadu Adhikrutatva. ഇതെല്ലാം മുമ്പാണ് അയാൾ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അത് ഭേദജ്ഞാനം ഉണ്ടായിരുന്നു. കർത്താവ്, കർമ്മം, കരണം തുടങ്ങിയ ജ്ഞാനം ഉണ്ടായിരുന്നു. അത് കർമ്മത്തിനധികാരിയായി. ഇതങ്ങനെയല്ല, ചിത്തശുദ്ധി വന്നു, തത്വജ്ഞാനം ഉണ്ടായി. ഇനി അയാൾക്ക് പ്രവർത്തകമൊന്നുമില്ല, വേദം പ്രവർത്തകമല്ല. വേദത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളെ സംബന്ധിച്ച് കർമ്മത്യാഗമേ ഉള്ളൂ. ഭേദപ്രത്യേകമാണ് അനുപമർദ്ദിത ഭേദബുദ്ധി വിദ്യയാ സ കർമ്മണ്യധികൃത ഇത്യഭൂച്ചാമ. ഭേദപ്രത്യേക ഭേദജ്ഞാനമുള്ളവൻ അനുപമർദ്ദിത ഭേദബുദ്ധി. ഭേദബുദ്ധിയൊന്നും പോയിട്ടില്ല. ഭേദബുദ്ധി എന്ന് പറയുന്നത് ഇതാണ്: കർത്താവ്, കർമ്മം, ഫലം തുടങ്ങിയ കുറിച്ചുള്ള ജ്ഞാനം. വിദ്യയ, വിദ്യ ഉണ്ടെന്ന് നശിച്ചില്ല. അനുപമർദ്ദിതം സ കർമ്മണ്യധികൃത, അവൻ കർമ്മത്തിന് അധികാരിയാണ്. അതാണ് ഗ്രഹസ്ഥം. കർമ്മയോഗി ആയാലും ശരി, യോഗി അധികൃത കർമ്മണി തസ്യ തഥാകരണി പ്രതിവായു. ആരാണോ കർമ്മത്തിന് അധികാരിയായിരിക്കുന്ന ഗൃഹസ്ഥൻ, തസ്യത്തെ തകർന്നെ പ്രതിഭ, അവനത് ചെയ്യാതിരുന്നാൽ പാപമുണ്ട്. അങ്ങനെയുണ്ട്. ഗാർഹസ്ഥ്യത്തിന് അധികാരിയായവൻ, അതുകൊണ്ട് തെട്ടു ചോദിക്കുന്നു, ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചാൽ പാപമില്ലേ? ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പാപമില്ലേ? അവനങ്ങനെ പാപ പുണ്യപാപ ചിന്ത ഉള്ളവനാണെങ്കിൽ തീർച്ചയായും പാപമുണ്ട്. താനിതിന് അധികാരിയാണെന്ന് കരുതുന്നവനാണെങ്കിൽ പാപമുണ്ട്, അവന് ഉപേക്ഷിക്കാൻ പാടില്ല. മറിച്ച് നിവർത്ത അധികാരസ്യ, അധികാരമില്ലാത്തവനാണെങ്കിലോ പാപമില്ല. അധികാരം എങ്ങനെ ഇല്ലാതാകും? തത്വജ്ഞാനം കൊണ്ട്. അല്ലാതെ ഇല്ലാതാകും. എന്തൊക്കെ ശുദ്ധി വന്നു? വേദാന്ത ശ്രവണത്തിലൂടെ തത്വജ്ഞാനം വന്നവൻ നിവർത്ത അധികാരിയായി. മറിച്ചാണെങ്കിൽ പാപമുണ്ട്. എങ്ങനെ? ഗൃഹസ്ഥ ശിവ ബ്രഹ്മചാരണോ വിശേഷധർമ്മ അനനുഷ്ഠാന. ഗൃഹസ്ഥനെങ്ങനെയാണോ ദോഷം വരുന്നത്, ബ്രഹ്മചാരിക്കും വരും ദോഷം. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ആരും ഞങ്ങളെക്കുറിച്ച് പറയണം ധരിച്ചല്ലേ. ഇത് പറയുന്നത് വൈദികകാലത്തെ ബ്രഹ്മചാരി. ബാല്യത്തിൽ തന്നെ ഉപനയനം ചെയ്ത് ഗുരുകുലത്തെ താമസിച്ച് വേദാധ്യയനം ചെയ്യുന്നു ബ്രഹ്മചാരി. അപ്പൊ അവിടെ ബ്രഹ്മചാരിക്ക് അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഉണ്ട്. വിശേഷധർമ്മ അനനുഷ്ഠാനേ, അതനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ പാപം. ഗൃഹസ്ഥൻ ഗാർഹസ്ഥ്യം സ്വീകരിച്ച് അവിടെ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളുണ്ട്, അതനുഷ്ഠിക്കാതിരുന്ന അവിടെ പാപം, പാപചിന്തകൾ. എന്തുകൊണ്ട്? അവിടെ ബ്രഹ്മചാരിയുടെ കർമ്മവും ഗൃഹസ്ഥന്റെ കർമ്മവും വൈധമാണ്, വേദവിധമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളാണെന്ന് ധരിക്കരുത്. എന്തുകൊണ്ട്? ഇന്നത്തെ ബ്രഹ്മചാരിയുടെ മുമ്പിലോ ഇന്നത്തെ ഗൃഹസ്ഥന്റെ മുമ്പിലോ വൈധമായ കർമ്മങ്ങളില്ല. ലൗകിക കർമ്മങ്ങളിൽ വേദം വെച്ച കർമ്മങ്ങളൊന്നുമില്ല. ഇന്നത്തെ ഗൃഹസ്ഥനും ബ്രഹ്മചാരിയൊന്നും വേദം പഠിക്കുന്നവരല്ല. വേദം പഠിച്ചിട്ട് വേദവിധി അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അവർ സന്മാർഗത്തിൽ ജീവിക്കുന്നവരായിരിക്കും, സദാചാരനിഷ്ഠന്മാരായിരിക്കും. പക്ഷേ അതൊന്നും വൈധമല്ല. വേദം നിർദ്ദേശിച്ചനുസരിച്ചുകൊണ്ടല്ല, ലൗകികമായ ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ലൗകികമായ സദ്ബുദ്ധിയുണ്ട്, ലൗകികമായ ധർമ്മബുദ്ധിയുണ്ട്, അവർ ധർമ്മനിഷ്ഠന്മാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠിക്കുന്നതെല്ലാം ലൗകികമായ കർമ്മങ്ങളാണ്. ആ ലൗകികമായ കർമ്മങ്ങൾ വേദം വിധിച്ച കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ വരുന്ന പാപഫലം ലൗകികർമ്മങ്ങൾക്കില്ല. ലൗകികർമ്മങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്ന വേറെ ദോഷങ്ങളാണ്, ആലസ്യം, തമസ്, നിദ്ര തുടങ്ങിയ ദോഷങ്ങളാണ് വരുന്നത്, പാപഫലമല്ല. നിത്യകർമ്മം ഉപേക്ഷിച്ചാൽ പാപമാകുന്നു, ഇതങ്ങനെയല്ല. അതുകൊണ്ട് അവിടെയും ഇന്നത്തെ കുറിച്ചല്ല പറയുന്നു. അപ്പൊ ബ്രഹ്മചാരികൾക്ക് പ്രത്യവായം ഉണ്ടാകും. ഗൃഹസ്ഥന് സംഭവിക്കുന്നത് പോലെ തന്നെ വിധിച്ച കർമ്മങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വിശേഷധർമ്മ അനനുഷ്ഠാനം. മറിച്ച് ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ ഇപ്പം ഏകത്വപ്രത്യം, ആ ഏകത്വപ്രത്യം വന്നവനാണെങ്കിൽ അവന് വിഹിതമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് പാപം വരുന്നില്ല. ലൗകിക എന്താണ് വേദത്തിൽ പറയുന്നത്? എന്താണ് യാഗാതിരേവ കർമ്മം? വൈദികമായ ധർമ്മബോധം വേറെ, ലൗകികമായ ധർമ്മബോധം വേറെ, രണ്ടിനും എന്താണ്? വേദത്തിൽ പറയുന്നത് യാഗമാണ് ധർമ്മമെന്നാണ്, അതാണ് അന്ന് ധർമ്മമായി കണക്കാക്കിയിരുന്നത്. യാഗം ചെയ്യാതിരുന്നാൽ അധർമ്മിയായി. ലൗകികമായ ധർമ്മബോധം അതല്ല, പരനെ ഉപദ്രവിക്കുകയായിരിക്കുക, ഉപദ്രവിക്കുന്ന അധർമ്മവും ഉപദ്രവിക്കാതിരിക്കുക, ഈ രീതിയിലാണ് നമ്മളിന്ന് നമ്മുടെ ധർമ്മബോധം. അപ്പൊ രണ്ടും രണ്ടാണ്, ലൗകികമായ ധർമ്മബോധം അനുസരിച്ചുള്ള കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ഗൃഹസ്ഥനും ബ്രഹ്മചാരിയൊക്കെ അനുഷ്ഠിക്കാനും വേദത്തെ നോക്കേണ്ട കാര്യമില്ല, ലോകനീതിയെ നോക്കിയാൽ മതി, അത് ചെയ്യാം. അത്തരം കർമ്മങ്ങൾ മനഃശുദ്ധിക്ക് വേണ്ടി ചെയ്യാം, ആർക്കും ചെയ്യാം. അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ചെയ്യും, തത്വജ്ഞാനത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളല്ല. പ്രത്യേകം മനസ്സിലാക്കുന്ന എന്താണ് ഭേദപ്രത്യ അനനം പറഞ്ഞു. നേരത്തെ പറഞ്ഞു തത്വജ്ഞാനം ഭേദപ്രത്യയത്തെ നശിപ്പിക്കുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഭേദപ്രത്യം എന്ന് പറയുന്നത് എന്താണോ കർത്താവ്, കാരണം, ഫലം തുടങ്ങിയ ചിന്തകൾ, ഇതെല്ലാം വൈദിക കർമ്മത്തിലെ ആവശ്യമുണ്ട്, ലൗകിക കർമ്മങ്ങൾ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. ലൗകികമായൊരു കർമ്മം ചെയ്യുമ്പോൾ കർത്താവ് ആരാണ്, എന്റെ കർണങ്ങൾ എന്താണ്, ഫലം എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള വിശേഷബോധത്തിന്റെ ആവശ്യമില്ല, സാമാന്യ ബോധം കൊണ്ട് തന്നെ ചെയ്യാം. തന്നെ പ്രത്യേകിച്ച് കർത്താവാണെന്ന് തിരിച്ചറിയുന്ന ആരും സാധാരണ കർമ്മം ചെയ്യുമ്പോൾ താൻ കർത്താവാണെന്ന് തിരിച്ചറിയുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. പക്ഷെ അങ്ങനെ തിരിച്ചറിയുന്നതിനാണ് ഭേദപ്രത്യം എന്ന് പറയുന്നത്. ആ ഭേദപ്രത്യത്തെ അദ്വൈതജ്ഞാനം നിഷേധിക്കുന്നു, അതുകൊണ്ട് ആ കർമ്മം നിൽക്കുന്നില്ല. പക്ഷേ അത്തരം ഒരു ഭേദപ്രത്യം ആവശ്യമില്ലാത്ത കർമ്മങ്ങളാണ് സാധാരണ കർമ്മങ്ങൾ. അതിന് അത്തരത്തിലൊരു ഭേദപ്രത്യത്തിന്റെ ആവശ്യമേ ഇല്ല. അവിടെ താൻ പാചകം ചെയ്യുമ്പോൾ ഞാൻ കർത്താവാണ് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഭോക്താവാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ലൗകികമായ ഈ കർമ്മങ്ങളെ അത് ഭേദപ്രത്യയത്തെ ആശ്രയിക്കാത്തതുകൊണ്ട് ആ കർമ്മങ്ങളുടെ നിഷേധം സംഭവിക്കുന്നു. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആണ് ഭാഷ്യകാരൻ എപ്പോഴും കർമ്മം, കർമ്മം, വൈദിക കർമ്മം എന്നെന്ന് പറയുന്നു. വൈദിക കാലഘട്ടത്തിന് എല്ലാ കർമ്മങ്ങളും വേദബദ്ധമായിരുന്നു, വേദവുമായി ബന്ധപ്പെടുത്തിയിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കർമ്മങ്ങൾ. ഇന്നതല്ല സ്ഥിതി. അതുകൊണ്ട് ഇന്നുള്ള കർമ്മങ്ങൾ, സാധാരണ കർമ്മങ്ങൾ, ഭിക്ഷാടനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സഹജമായി പ്രവർത്തിക്കുന്നു, രാഗാദികളുണ്ടെന്ന് പ്രവർത്തിക്കുന്നു, വേദം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഭേദപ്രത്യയത്തെ ആശ്രയിച്ചിട്ടില്ല, അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളൊന്നും പ്രവർത്തിക്കുന്നു. ആ കർമ്മങ്ങളെ കാരണമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ അജ്ഞത ഇല്ലാതായി കഴിഞ്ഞാൽ ആ കർമ്മം തുടരാം. അതിന് കർമാഭാസം എന്ന് പറയും, കർമ്മപ്രതീതി. അത് ശരിക്കും കർമ്മമല്ല, തത്വജ്ഞാനിയുടെ ഭിക്ഷാടനം കർമ്മമല്ല എന്ന് പറയുന്നുണ്ട്. അത് കർമാഭാസം, വിധേയവുമല്ല, ശരിക്കും കർമ്മവുമല്ല. അതുപോലെ വൈദികമല്ലാത്ത കർമ്മങ്ങൾ കർമാഭാസമായി നിൽക്കും. കർമ്മം പോലെ, കർമ്മം പോലെ പ്രതീതമാകുന്നത് എന്നാൽ കർമ്മമല്ല. ഇവിടെ കർത്തൃത്വ ഭക്തൃത്വ ഭക്തി ഒന്നുമില്ല. അതുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. കർമ്മം ബാധിതമായ കർമ്മം എന്ന് പറയും. ഇത് രണ്ടും രണ്ടാണ്. ഏവന്ദർഹി സർവ സ്വശ്രമസ്ഥ ഉത്പന്ന ഏകത്വ പ്രത്യേക പരിപ്രാട് ഇത് ചെയ്ത് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ഒരാളിനും കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ശങ്കരാചാര്യരെ കൂട്ടുപിടിച്ചാലും നടക്കില്ല. ഇനി അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ തിരിച്ചു പോകണം, ശങ്കരാചാര്യരുടെ കാലത്ത് പോകണം, തിരിച്ചു നടക്കും. അതിനോട്ട് നടക്കുന്ന കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ സർവ സ്വാശ്രമസ്ഥ ഉത്പന്ന ഏകത്വ പ്രത്യേക പരിപ്രാട്. വീണ്ടും ഇന്ന് സാധാരണ മുറി വേദാന്തികൾ പറയുന്ന പോലെ പറയുന്നു പൂർവശി, ഏതാശ്രമത്തിലോ ഇരുന്നോട്ടെ, സ്വാശ്രമസ്ഥ, അത് ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ തപസ്സിയോ അല്ലെങ്കിൽ സന്യാസിയോ, ഇതിത്രയും ആശ്രമങ്ങളാണ് ഉത്പന്ന ഏകത്വ പ്രത്യേക പരിപ്രാജ്. എവിടെ വെച്ച് ആർക്ക് ആത്മബോധം ഉണ്ടാകുന്നു, ഏകത്വജ്ഞാനം ഉണ്ടാകുന്നു, അയാൾ പരിപ്രാജകനായി സ്വീകരിക്കും. അതുകൊണ്ട് മതപ്രഭാഷണം നടത്തുന്ന ഗൃഹസ്ഥന്മാരൊക്കെ പറഞ്ഞു, ഞാൻ ഞങ്ങളെപ്പോലെയുള്ള ഒരു സന്യാസിമാരാണ്, ഞങ്ങൾക്ക് ജ്ഞാനമുണ്ട്, മതപ്രഭാഷണത്തിലുള്ള ജ്ഞാനം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളും പരിപ്രാജകന്മാരാണ്, അങ്ങനെ പറയും. തത്വജ്ഞാനം ആർക്കും ഉണ്ടാകാം. പഴയകാലത്താണെങ്കിൽ ശ്രവണം ചെയ്യണം, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വായിച്ചാൽ മതി. തത്വജ്ഞാനം കുറച്ചുകൂടി എളുപ്പമായി, പണ്ട് അങ്ങനെയല്ല, ഇത് പ്രിന്റ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടാലേ പറ്റും. വായിക്കാൻ സൗകര്യം വന്നപ്പോൾ ആർക്കും തത്വജ്ഞാനം. അങ്ങനെയുള്ളൊരു അന്നും ഉണ്ടായിരുന്നു, ശങ്കരായുടെ കാലത്തും ഉണ്ടായിരുന്നു. സ്വാശ്രമസ്ഥൻ ആർക്കും ഉത്പന്നേകത്വ പ്രത്യ, അവിടെ ജ്ഞാനമുണ്ടായി പരിപ്രാട്ട്, അവൻ പരിപ്രാജകത്തിൽ. അതിന് പ്രത്യേകിച്ച് പരിവ്രജനത്തിന്റെ ആവശ്യമില്ല എന്ന ശങ്കരാചാര്യ അംഗീകരിക്കത്തില്ല. പരിവ്രജനം എന്ന് പറയുമ്പോൾ കർമ്മചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചേ പറ്റും, എന്നുവെച്ചാൽ യജ്ഞോപവീതം തുടങ്ങിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചേ പറ്റും. ശങ്കരാചാര്യന്റെ നിലപാടാണ്, മറ്റുള്ളവരൊന്നും അത് അംഗീകരിക്കുന്നില്ല. അല്ലാതെ ഞാൻ ജ്ഞാനിയായി എന്ന് പറഞ്ഞാൽ പറ്റില്ല, വീട് ഉപേക്ഷിച്ചേ പറ്റും, ഉണ്ടാകാൻ പറ്റത്തില്ല. പരിപ്രജനം ഭിക്ഷാടനമല്ലാതെ ചെയ്യാതൊന്നും അവിടെ സാധ്യമല്ല. അതന്നെ ആയിരിക്കും ആശ്രമ സന്യാസിക്ക് പോലും ഭിക്ഷാടനം പറഞ്ഞിരിക്കുന്നത്, അവനെ പരിപ്രാജകന്റെ കാര്യം പറയാനും. സ്വാശ്രമസ്ഥ ഉത്പന്ന ഏകത്വ പ്രത്യേക പരിപ്രാട്ട് ഇത് ചെയ്ത് സുസ്വാമിത്വ ഭേദബുദ്ധി അന്നിവിടുത്തേ തനിന്ദ്ര വീട്ടിൽ തന്നെ കിടഞ്ഞുകൂടിയിരിക്കുന്നത്, ഭാര്യയുണ്ട് മക്കളുണ്ട്, ഇതൊക്കെ വിചാരിച്ചു അതാണ് സ്വസ്വാമിത്വ ബുദ്ധി, ഇതെന്റേതാണെന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എന്തിനാ സ്വന്തം വീട്ടിലിരിക്കും, എന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ജ്ഞാനമുണ്ടായി എന്ന് പറയുന്ന കാര്യമില്ല. സ്വസ്വാമിത്വ ബുദ്ധി അവിടെ ഉണ്ട്, ഇതെന്റേതാണ്, ഞാൻ ഇതിന്റെ യജമാനാണ്, ഇതെന്റെ ഭാര്യയാണ്, എന്റെ മക്കളാണ്, ഈ ചിന്തയുണ്ട് മനസ്സിൽ. അത് നിവർത്തിക്കാതെ എനിക്കിവിടെ ഇരുന്നപ്പോൾ ജ്ഞാനമുണ്ടായി, ഞാനും പരിവ്രാജനാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. അത് മാത്രമല്ല ചോദിക്കുന്ന എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ബ്രഹ്മചര്യം ഗുരുകുലവാസം ഗാർഹസ്ഥ്യം അവിടെ എന്തുകൊണ്ട് ഗൃഹസ്ഥാചരം സ്വീകരിക്കും. പിന്നെ കുറച്ചു കാലം വാനപ്രസ്ഥമെന്നും പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കർമാർത്ഥത്വച്ച ഇതരാശ്രമമാണ്. ഈ പരിവ്രജനം ഒഴികെ ബാക്കി എല്ലാ ആശ്രമങ്ങളും ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. വനപ്രസ്ഥത്തിനുണ്ട് കുറച്ചെന്നേ ഉള്ളൂ, ശ്രാദ്ധ കർമ്മങ്ങളും മറ്റൊക്കെ അവിടെയും ചെയ്യാൻ പറയുന്നത്. സ്മൃതിയിലെടുത്ത് നോക്കുക, വനപ്രസ്ഥത്തിൽ വനപ്രസ്ഥിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അവിടെയും ഗൃഹസ്ഥനോടും അത്രയില്ല. വനപ്രസ്ഥത്തിനും ഭാര്യ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ദുരുദ്ദേശ പറയുന്നു ഇതരാശ്രമങ്ങൾ, പരിവ്രജനം ഒഴികെയുള്ള ആശ്രമങ്ങൾ, അതിനെല്ലാം അതെല്ലാം കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ആ ആശ്രമം തന്നെ കർമ്മത്തിന് വേണ്ടിയിട്ടാണ്, അവിടെ ഇരിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയുടെ ആവശ്യം എന്താണോ യജ്ഞത്തിൽ, ധർമ്മത്തിൻ്റെ പങ്കിന് വേണ്ടിയിട്ടാണ് ഭാര്യ. ഭാര്യ ഉണ്ടായാലേ ഞാൻ പൂർത്തിയാകും. അപ്പൊ ഇതെല്ലാം ഒത്തിരിക്കുമ്പോൾ പുത്രൻ എന്തിനു വേണ്ടി? അതിനു വേണ്ടിയിട്ടാണ്, തൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. താൻ ഈ ജന്മത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ അത് പൂർത്തിയാക്കണം. അപ്പൊ ഇതെല്ലാം കർമ്മത്തിന് വേണ്ടിയാണ്. അവിടെ ഇരുന്ന് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥലത്തിരുന്ന് കർമ്മം ചെയ്തിട്ട് ഞാൻ തത്വജ്ഞാനിയാണ് പരിവ്രാജകനാണെന്ന് പറയുന്നത് അസംബന്ധമാണ്. അധ കർമ്മപ്രവീത വ്യക്തമായും പറയുന്നു, അധ ദാരാപരിഗ്രഹത്തിന് ശേഷം, എന്താ പറയുക, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചതിന് ശേഷം കർമ്മം ചെയ്യൂ എന്നാ പറഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംഭരിച്ചുകൊണ്ട് ഈശ്വരദേഹ തസ്മാ സ്വസ്വാമിത്വ അഭാവ ഭിക്ഷു ഏകഏവ പരിപ്രാട്. അതുകൊണ്ട് സ്വസ്വാമിത്വം ഇല്ലാത്തതുകൊണ്ട് ഭിക്ഷുവിനെ സംബന്ധിച്ച്, പരിവ്രാജകനെ സംബന്ധിച്ച് സ്വസ്വാമിത്വം ഇല്ല അവിടെ. ഇത് എന്റേതെന്നുള്ള ഇല്ല. അതുകൊണ്ട് ഭിക്ഷു ഒരാൾ മാത്രമാണ് പരിവ്രാജകൻ. ഇന്ന ഗൃഹസ്ഥാദി വ്യക്തമായും പറയുന്നു, ഗൃഹസ്ഥാദികളെ പരിവ്രാജകനെന്ന് പറയരുത്. അപ്പൊ പരിവ്രാജന സാധ്യമല്ല. സ്വസ്വാമിത്വം അവിടെ ഉണ്ട് എന്നർത്ഥം. അതാണ് മുഖ്യമായ പരിവ്രജനം, തത്വജ്ഞാനം കൊണ്ടുവരുന്ന പരിവ്രജനം. ആ തത്വജ്ഞാനത്തിന് ശേഷം തിരിച്ചു പിന്നെ ആ വീട്ടിയിരിക്കുന്നില്ല, കുറച്ച് കാലം കൂടെ ഇരിക്കാം, അങ്ങനെ കരുതുന്നില്ല. പൂർണ്ണമായും പരിവ്രാജകൻ തന്നെ, ആശ്രമസന്യാസവും പരിവ്രാജകൻ തന്നെ. പക്ഷെ അവിടെ അനുഷ്ഠാനങ്ങളുണ്ട്, ഭിക്ഷു തന്നെ പക്ഷെ അനുഷ്ഠാനങ്ങളുണ്ട്, സാധനങ്ങൾ തപസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. ഇവിടെ അതുമില്ല, മുഖ്യമായ പരിപ്രാജകന് അതൊന്നുമില്ല, തത്വജ്ഞാനം മാത്രം. അപ്പോൾ ആ സ്ഥാനമാണ് അവകാശപ്പെടുന്നത്, ഞാൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് ജ്ഞാനമുണ്ടായി, അങ്ങനെ ജ്ഞാനമുണ്ടായതുകൊണ്ട് ഞാൻ സന്യാസിയെക്കാളും വലിയ സന്യാസിയാണെന്നൊക്കെ പറയുന്നു. അല്ല, ഇവിടെ സന്യാസി പോലും തന്നെ മുഖ്യനായി ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? താനും ഒരു ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനാണ്, ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ്. മറ്റുള്ള ഒരു ധർമ്മത്തെ സ്വീകരിക്കുമ്പോഴാണ് താനും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് മുഖ്യമല്ല. മുഖ്യം ഏതാണ്? തത്വജ്ഞാനത്തിൽ വരുന്ന പരിവ്രജനം. ആ തത്വജ്ഞാനത്തിൽ പരിവ്രജനം കൂടിയേ തീരും. പരിവ്രജനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഭിക്ഷാടനം, ഭിക്ഷാടനം കൂടി അതിന് വേറെ യാതൊന്നും. അതുകൊണ്ട് ഗൃഹസ്ഥാദി അവരൊരിക്കലും പരിവ്രാജകനാണെന്ന് പറയാൻ കഴിയത്തില്ല. അത് കർമ്മത്തിന് വേണ്ടിയാണ്, ധർമ്മത്തിന് വേണ്ടിയുള്ളതാണ് ഗൃഹസ്ഥം. അതിൽ നിന്ന് ധർമ്മം അനുഷ്ഠിക്കുക, അവിടെ വിവേകം വന്നു കഴിഞ്ഞാൽ ഉടൻ ഉപേക്ഷിച്ചിരിക്കുക പരിവ്രാജകൻ. അതിന് കാലതാമസം ഉണ്ടെങ്കിൽ നേരെ വാനപ്രസ്ഥത്തിൽ പോവുക, കുറച്ചു കാലം തപസ്യായിരിക്കും. അവിടെ ഇരുന്ന് ജിജ്ഞാസയുണ്ട്, പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി. അതാണ് ഇന്നത്തെ സന്യാസം, ജിജ്ഞാസയുണ്ട്, പറ്റുന്നില്ല. ഓരോ കുറച്ചു കാലം സന്യാസ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു, തപസ്സമ്മത്വം അനുഷ്ഠിച്ച് ലോകസേവനമൊക്കെ ചെയ്ത് അങ്ങനെ കഴിയുന്നതാണ് ഇന്നത്തെ സന്യാസി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സർവകർമ്മനിവൃത്തി രൂപത്തിലുള്ള പരിവർജനമാകണം. അവിടെയും ഇന്ന് അന്നത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. ഞങ്ങൾ സംഭാവനകൾ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞാലോ രക്ഷയില്ല എന്നുള്ളത്. വെറുതെ ആരും തരത്തിൽ അതിനും ആൾക്കാർക്ക് എന്തെങ്കിലും ധർമ്മ ഉപദേശങ്ങളും ചെയ്യണം, കർമ്മം വരുമ്പോൾ. അതുകൊണ്ടും ജീവിക്കാൻ പറ്റത്തില്ല, കർമ്മമില്ലാതെ പറ്റത്തില്ല. വെറുതെ ഇരുന്ന ആരും കാശ് തരത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർക്ക് ഉപദേശങ്ങളും പറയും. എന്തായാലും ശരി, അന്നത്തിന് ഭിക്ഷാടനം സാധ്യമല്ലെങ്കിൽ കർമ്മം ചെയ്യേ പറ്റും. എന്തായാലും ഗൃഹസ്ഥനൊന്നും അങ്ങനെ വെറുതെ അവകാശവാദം ഉന്നയിച്ചാൽ അത് ശങ്കരാചാര്യർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഏകത്വ പ്രത്യയ വിധി ജനിതേന പ്രത്യേന വിധിനിമിത്ത ഭേദപ്രത്യയസ്യ ഉമർജിതത്വ യമനിയമാന്ത്യ അനുപത്തി പരിവ്രാജക സ്ഥിരിച്ചു. ഈ പരിവ്രാജകന് വരാമെന്നുള്ള വലിയൊരു വീഴ്ച, ഒരു അപകടത്തെക്കുറിച്ച് പറയുകയാണ്. ഇന്നത്തെ പരിവ്രാജകർക്കെല്ലാം സംഭവിക്കുന്നത് അങ്ങനൊരാശങ്ക ഇവിടെ പറയുകയാണ്. ഏകത്വ പ്രത്യയവിധി ജനതേന പ്രത്യേന ഏകത്വവിധി തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് ജ്ഞാനമുണ്ടായി. ഗുരു അല്ലെങ്കിൽ സ്വാമി അങ്ങനെ മതപ്രഭാഷണം കേട്ടു, നീ ബ്രഹ്മമാണ് ഇത് മതി, ഇത്രയും കേട്ടാൽ മതി, ചിലർക്ക് തലകി വെട്ടിപിടിക്കും. ഇത് കേട്ടുകഴിഞ്ഞാൽ ഏകത്വ പ്രത്യയ വിധി ജനിതേന പ്രത്യേകന, അപ്പോൾ ഉടൻ തന്നെ തിരിച്ച് ഞാൻ ബ്രഹ്മമാണോ ഒരു സംശയം കൂടാതെ തിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? വിധി നിമിത്ത ഭേദപ്രത്യസ്യ ഉപവർത്തിതത്വ, ഭേദവിധി എന്തിനെ ആശ്രയിച്ചാണ്? ഭേദപ്രത്യയത്തെ ആശ്രയിച്ചിട്ടാണ്. ഞാൻ കർത്താവ്, ഇത് കരണം, ഇത് കർമ്മം, ഫലം ഇതാണ്. ഇയാൾക്ക് മതപ്രഭാഷണത്തിൽ നിന്ന് തന്നെ ജ്ഞാനമുണ്ടായി, ഞാൻ ബ്രഹ്മമാണ്. അവിടെ ഭേദപ്രത്യയം നശിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊരു യമ നിയമാദി അനുപത്തി. പിന്നെ അവിടെ യമോ നിയമോ ഒന്നുമില്ല. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, സന്യാസിയാണ്, എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല. ഗുരുടെ നൈവശിഷ്യ, ഗുരുവിന്റെ ശിഷ്യനുമില്ല, യമനിയമങ്ങളും ഒന്നുമില്ല. അതല്ലേ സംഭവിക്കുന്നത് പരിവ്രാജകസ്യ, പരിവ്രാജകന് പതനമല്ലേ സംഭവിക്കുന്നത്? അയാൾ സദാചാര ഭ്രഷ്ടനാകും, യമനിയമാദികൾ പാലിക്കാതെ. ഇവരെന്തുകൊണ്ട് വിധി നിഷേധങ്ങൾക്ക് അതീതനാണെന്ന് ബോധിപ്പിക്കുന്നു. ഇതാണ് ഇന്ന് സന്യാസിമാർക്ക് പറ്റുന്നത്. സ്വന്തം വാസനയ്ക്കനുസരിച്ച് വിധി നിഷേധങ്ങളെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കും, അങ്ങനെ പ്രവർത്തിക്കും. അത് സ്വന്തം വാസന ഉണ്ടാകും, ദുർവാസനകളുണ്ട്. വിധി നിഷേധങ്ങളെ ഉല്ലംഘിച്ച് പ്രവർത്തിച്ചിട്ട് പിന്നെ സമാധാനിക്കും, എന്താണോ ഞാൻ ജ്ഞാനിയാണല്ലോ, ഇതൊക്കെ എന്റെ പ്രാരബ്ധം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അന്ന് എന്നെ ബാധിക്കത്തില്ല.